തനിച്ച നിഷേധികളുടെ വർത്തമാനം കേൾക്കും, അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുന്ന ആളുകളുടെ സംസാരം കേൾക്കും, എല്ലാം കേൾക്കും. സഹോദര, മരിക്കുന്ന സമയത്ത് എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് എടുത്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ചില ആൾക്കാർ ഞാനിത് ഇങ്ങനെ കേൾക്കും, പിന്നെ മൈൻഡിയില്ല, ഒരു ചെവി കൂടെ കേട്ട് മറേ ചെവി കൂടെ വിട്ടു എന്ന് പറയും. ചിലപ്പോ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ പോയിട്ടുണ്ടാവില്ല, അത് അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. മരിക്കുന്ന വെപ്രാളത്തിന്റെ വേളയിലേക്ക് ചിലപ്പോൾ തന്നെ പുറത്തേക്ക് വരാം. ഈ നിരീശ്വര വർത്തമാനങ്ങൾ, എല്ലാ വർത്തമാനവും കേൾക്കുക എന്നത് നമ്മൾ അവസാനിപ്പിച്ചാൽ തന്നെ കുറെ അഭിപ്രായത്യാസം സമൂഹത്തിൽ ഇല്ലാതെയാകും. നമ്മളൊക്കെ ആളുകൾ പലരും ഇത് കേൾക്കാൻ നിന്നു കൊടുക്കുകയും ഇത് പ്രചരിപ്പിക്കാനും ഇത് ഷെയർ ചെയ്യാനും അത് ശ്രദ്ധിക്കാനും നിന്നു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ പല ആളുകളും മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഇത് കേൾക്കാതിരുന്നാൽ തന്നെ എത്രയോ ചൊറു പറയും. അപ്പൊ അതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യത്തിൽ പറയാനുള്ളത്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടു രൂപത്തിലുണ്ട് എന്ന് മനസ്സിലായി. ഒന്നാമത്തെ രൂപം അള്ളാഹു വിലക്കിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്, രണ്ടാമത്തെ രൂപം അള്ളാഹു അനുവദിച്ച അഭിപ്രായം. ഇങ്ങനെ രണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ നന്നായി പഠിക്കണം. ചില ആളുകളുടെ ധാരണ അഭിപ്രായ വ്യത്യാസം തന്നെ എല്ലാം മോശമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി പഠിക്കാനുള്ളത് അതാണ്. അഭിപ്രായ വ്യത്യാസം രണ്ട് രൂപത്തിലാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോടുള്ള ജനങ്ങളുടെ സമീപനവും രണ്ട് രൂപത്തിലാണ്. ഒരു വിഭാഗം അതിരി കവിഞ്ഞവരാണ് എങ്കിൽ ഒരു വിഭാഗം തീർത്തും ആ വിഷയത്തിൽ അലസത കാണിക്കുന്നവരാണ്. അഭിപ്രായ വ്യത്യാസങ്ങളിൽ അനുവദിക്കപ്പെട്ടതുണ്ട്, പാടില്ലാത്തതുണ്ട്, നമുക്ക് മനസ്സിലായി. അതാണ് ഇനി അടുത്ത അടിസ്ഥാനം, അഞ്ചാമത്തെ പാഠം. സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു വിഷയത്തിൽ ഉണ്ടായി എന്നാൽ അതിന്റെ അർത്ഥം ഏത് അഭിപ്രായവും നിനക്ക് തോന്നിയതുപോലെ എടുക്കാമെന്നല്ല. അതാണ് അടുത്ത പാഠം. പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നാൽ അതിന്റെ അർത്ഥം നിനക്ക് തോന്നുന്ന അഭിപ്രായ വ്യത്യാസം എടുക്കാമെന്നല്ല, നിനക്ക് തോന്നുന്ന അഭിപ്രായം തിരഞ്ഞെടുക്കാമെന്നല്ല, മറിച്ച് ഏത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അതിൽ ശരിയായ അഭിപ്രായം ഒരൊറ്റൊന്നു മാത്രമേ ഇരിക്കൂ. രണ്ടഭിപ്രായം ഒരിക്കലും ശരിയാവൂല. നേരത്തെ നമ്മൾ കേട്ട ഹദീസിൽ എന്താ നമ്മൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തി അയാൾക്ക് ശരി കിട്ടിയാൽ രണ്ട് പ്രതിഫലം, തെറ്റുപറ്റിയാൽ ഒരു പ്രതിഫലം. എന്തിനാ? തെറ്റിനാണോ പ്രതിഫലം? അല്ല, പണിയെടുത്തതിനാണ് പ്രതിഫലം. തെറ്റ് തെറ്റെന്നാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഏത് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും പണ്ഡിതന്മാർക്കിടയിൽ തന്നെയാണ് അഭിപ്രായ വ്യത്യാസമെങ്കിലും ആ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ അഭിപ്രായവും ശരിയാണെന്നല്ല. അഭിപ്രായം ഏതോ ഒന്ന് മാത്രമേ ശരിയുള്ളൂ. നമ്മൾ നിസ്കാരത്തിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവെ നേരായ വഴിയിലേക്ക് നയിക്കണേന്നാണ്. വഴികളിലേക്ക് നയിക്കണമെന്നാണോ? അല്ല, വഴി ഒന്നേ ഉള്ളൂ. ഹഖിന്റെ വഴി ഒന്നാണ്. അൽ ഹഖ് വാഹിദുൻ ലാ യതഅദ്ദദ്. ഹഖ് ഒന്നാണ്, ഒന്നിൽ കൂടുതലില്ല, രണ്ടില്ല, മൂന്നില്ല, നാലില്ല, അഞ്ചില്ല, ഒന്നര പോലും ഇല്ല, ആകെ ഒന്നേ ഉള്ളൂ. ഹഖ് എന്നത് ഒരൊറ്റൊന്ന് മാത്രം, ആ മാർഗം മാത്രമേ ശരിയായ മാർഗമുള്ളൂ. അത് ഏതാണ് എന്ന് എല്ലാ അഭിപ്രായ വ്യത്യാസത്തിലും കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ, അതാണ് ഞാൻ പറഞ്ഞത്, ചില ആളുകൾ അഭിപ്രായ വ്യത്യാസം അവരുടെ തെളിവായി സ്വീകരിക്കും. ഒരുത്തനോട് സംഗീതം കേൾക്കാം, എന്താണ് സംഗീതം കേൾക്കണേ, എന്താ ഈ മ്യൂസിക് കേൾക്കണേ, അതിന് പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അങ്ങനെ അഭിപ്രായമുണ്ട്, ഞാൻ ഏതെങ്കിലും ഒരു അഭിപ്രായം എടുക്കും. ഇങ്ങനെ അവന് തോന്നിയ അഭിപ്രായം എടുക്കാൻ ഒരു വിഷയത്തിലും പാടില്ല, ഏത് വിഷയത്തിലും അങ്ങനെ പാടില്ല. അവന് തോന്നിയ ഒരു അഭിപ്രായം ഇതുകൊണ്ട് എടുത്തല്ലേ, ഇത് കുഴപ്പമില്ലല്ലോ, അങ്ങനെ നോക്കിയിട്ടല്ല എടുക്കലേ. അതിലെ ഹക്ക് ഏതാണ് എന്ന് കണ്ടെത്താൻ അവന്റെ കഴിവിന്റെ ഉള്ളിൽ നിന്നുള്ള പരിശ്രമം അവൻ നടത്തണം. ഒരു മതവിദ്യാർത്ഥി നടത്തുന്ന പരിശ്രമം സാധാരണക്കാരന് പറ്റിക്കൊള്ളുന്നില്ല. സാധാരണക്കാരായ ആൾ ചിലപ്പോൾ അറിവുള്ള ആരോടെങ്കിലും പോയി ചോദിക്കേണ്ടി വരും. മതവിദ്യാർത്ഥിയാണെങ്കിൽ അവൻ പണ്ഡിതനോട് ചോദിക്കേണ്ടി വരും. പണ്ഡിതന്മാരാണെങ്കിൽ അവർ ഗവേഷണം നടത്തേണ്ടി വരും. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്യട്ടെ. പക്ഷേ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിലെ ഏതെങ്കിലും ഒരു അഭിപ്രായം അങ്ങ് എടുത്തു കളയാം എന്ന അവസ്ഥ ഒരാൾക്ക് സംഭവിച്ചാൽ അയാളിൽ എല്ലാ തിന്മകളും ഒരുമിച്ച് കൂടും. അയാളിൽ ഇല്ലാത്ത തിന്മ ഉണ്ടാവൂല. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട പാഠമാണ്. ഇമാം അഷ്ഷാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹം സഹാബികൾക്കിടയിൽ, നോക്കണം, പണ്ഡിതന്മാരൊക്കെ അവർക്ക് ശേഷം വന്നവരല്ലേ, സഹാബികൾക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ നമ്മൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അൽ ഇമാം അഷ്ഷാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയാൻ, നസീറു മിൻഹാ ഇലാ മാ വാഫഖൽ കിതാബ വസ്സുന്ന, ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന അഭിപ്രായം ഏതാണോ
അത് നമ്മൾ സ്വീകരിക്കും. അതല്ലെങ്കിൽ ഇജ്മാ ഏതിനോടൊപ്പമാണോ, അതല്ലെങ്കിൽ ഖിയാസ് ഏതിനോടൊപ്പം, ഇസ്ലാമിലെ നാല് തെളിവുകളാണല്ലോ അത, ഈ നാല് തെളിവുകൾ അതിനോട് യോജിക്കുന്ന അത് നമ്മൾ സ്വീകരിക്കും. തോന്നിയത് എടുക്കുന്നല്ല, ആണല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കണം, നാട്ടിൽ ഇഖ്വാനി തരീഖത്തിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പലപ്പോഴുമുള്ള അത്തരം ചിന്തകളിൽ നടക്കുന്നവർ, അവരിൽ നിന്ന് പലപ്പോഴും കേൾക്കാറുള്ള വർത്തമാനമാണിത്. എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു കൊടുത്താൽ അതിലെ അഭിപ്രായത്യാസമുണ്ട്, ഇതിലെ അഭിപ്രായത്യാസമുണ്ട്, ഇതിലെ അഭിപ്രായം, ഇതിലെ അഭിപ്രായത്യാസം ഇല്ലാത്തത്. ഇസ്ലാമിലെ നിയമങ്ങൾ വെള്ളം മുതൽ കിതാബുൽ മിയാഹ് മുതലാണ് ഇസ്ലാമിലെ ഫിഖ് തുടങ്ങുക, കർമ്മശാസ്ത്രം തുടങ്ങുക, വെള്ളത്തിന്റെ അധ്യായം, ശുദ്ധീകരണത്തിന്റെ അധ്യായം, അതങ്ങ് തുടങ്ങി അവസാനത്ത് ഏതാണ്ട് എല്ലാ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. വളരെ കുറഞ്ഞ വിഷയങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് കാണാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞ വിഷയങ്ങളിലൊക്കെ തോന്നിയത് എടുക്കാൻ തുടങ്ങിയാൽ, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആരെങ്കിലും ആരെങ്കിലും പണ്ഡിതന്മാരുടെ ഇളവുകൾ തപ്പി നടന്നാൽ, അത് അത് എല്ലാം സ്വീകരിക്കാൻ തുടങ്ങിയാൽ അവൻ നിരീശ്വരവാദിയാവും. കാരണം എന്താ, എല്ലാ ഹറാമോനും ഹലാലാക്കി കൊടുക്കാൻ ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടാവും. പണ്ഡിതന്മാർ അവർ മനുഷ്യന്മാരാണ്, അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടാവും. ഏത് എല്ലാ പണ്ഡിതന്മാർക്കും പറ്റിയ അബദ്ധങ്ങൾ ഒരുത്തിന് എടുക്കാൻ തുടങ്ങിയാൽ അവൻ്റെ അടുത്ത് അബദ്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം അതിൽ ഏതെങ്കിലും അഭിപ്രായം എനിക്ക് തോന്നുന്ന പോലെ ഞാനങ്ങ് എടുത്തു കളയാമെന്നല്ല, മറിച്ച് ആ അഭിപ്രായങ്ങളിൽ ശരിയായ അഭിപ്രായം ഏതാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. നിരീശ്വരവാദിയായിരുന്ന അഹ്മദ് ബിനു യഹ്യ അർറാവന്തി എന്ന പേരിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മജ്മൂഉൽ ഫതാവ ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു, അയാൾ വാപ്പ യഹൂദനായിരുന്നു, അയാള് പിന്നെ അയാൾ മുസ്ലിമാവുകയും ചെയ്തല്ലോ, വാപ്പ മുസ്ലിമായി, പിന്നെ ഇയാൾ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ യഹൂദന്മാർ പറഞ്ഞിരുന്നു എന്നാണ്, ഇയാൾ മുസ്ലിമായപ്പോ ഞങ്ങളെ തൗറാത്ത് കേടെടുത്തിയ പോലെ നിങ്ങളെ ഖുർആൻ ഇയാൾ കേടെടുത്തത് ശ്രദ്ധിക്കണം എന്ന് ജൂതന്മാർ മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തി. ആജാദി നിരീശ്വരവാദി, കടുത്ത നിരീശ്വരവാദിയായിരുന്നു അയാൾ. ഇസ്ലാമിന്റെ പേരും പിന്നെ പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് കയറി വന്നു. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ, അവനോട് ഒരിക്കൽ സംഗീതം കേൾക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇന്നഹു ഇഖ്തലഫൽ ഫുഖഹാഉ ഫിൽ മസ്അല, മസ്അലയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഅബാഹഹു ഖൗമുൻ വകരിഹഹു ഖൗമുൻ, ഒരു വിഭാഗം ആൾക്കാർ അത് അനുവദനീയ എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറൊരു വിഭാഗം ആൾക്കാർ അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅന ഊജിബുഹു വഅമുറു ബി, ഞാനാണെങ്കിൽ സംഗീതം കേൾക്ക് നിർബന്ധം എന്നാ പറയുന്നത്. നോക്കി അവന്റെ അഭിപ്രായം അതാ. അപ്പൊ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് അത് തെളിവ് പിടിച്ച് നടക്കുക എന്നത് തീർത്തും ഗുരുതരമായ അവസ്ഥയാണ്. അങ്ങനെ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി അയാൾ ഇസ്ലാമിന്റെ ഓരോ മാർഗത്തിലും തെറ്റിദ്ധരിച്ചു പോകും. ചില ആൾക്കാരോട് എന്തുപദേശിച്ചാലും പറയുന്നതാണ്, എന്ത് പറഞ്ഞു കൊടുത്താലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ അതിന് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോഴാണെങ്കിൽ നെറ്റ് ഉള്ളതുകൊണ്ട് ആർക്കും അഭിപ്രായ വ്യത്യാസം തപ്പിപ്പിടിക്കാൻ എളുപ്പമാണ്. മ്യൂസിക് ഹലാൽ നടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് ഹലാലിന് തെളിവ് കിട്ടി. ഇങ്ങനെ എന്തും ഹലാലാക്കാൻ തെളിവുണ്ട്, പലിശ അല്ലെ, റിബ ഹലാൽ, ഏതാണ്ട് ഇൻട്രസ്റ്റ് ഹലാൽ നടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള തെളിവ് കിട്ടി. ഇങ്ങനെ എന്തും ഹലാലാക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. ഏത് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം കാണാൻ പറ്റും? ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ തെളിവ് പിടിച്ചുകൊണ്ട് ഒരാൾ തോന്നിയ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയാൽ അവന്റെ ദീന് എടുത്തു നോക്കാൻ ബാക്കിയുണ്ടാവില്ല, മുഴുവൻ അവന്റെ അടുക്കൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നാൽ അതിന്റെ അർത്ഥം തോന്നിയത് സ്വീകരിക്കാമെന്നല്ല, അതിൽ നിനക്ക് കഴിയുന്ന രൂപത്തിൽ ഹക്ക് കണ്ടെത്താൻ നീ ശ്രമിക്കണം. അത് അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ ഏൽപ്പിച്ച ബാധ്യതയാണ്. ചില ആൾക്കാർ പറയും, അവിടെ ഇപ്ര വ്യത്യാസം, ഇവിടെ ഇപ്ര വ്യത്യാസം, എല്ലായിടത്തും ഇപ്ര വ്യത്യാസം, ഞാനിപ്പോ ഇല്ലാതെ അത് എടുക്ക. അതിനാണ് മോനെ അള്ളാഹു നിന്നെവിടെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഇതൊക്കെ കണ്ടെത്താനും ഇതൊക്കെ പണിയെടുത്ത് കണ്ടെത്താനും ഇതിലെ ഹക്ക് ഏതാണെന്ന് മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും അതിന്റെ ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുക, അതിനാണ് അള്ളാഹു നിന്നെ പഠിച്ചത്. അല്ലാതെ രാവിലെ കടയിൽ പോവുക, സാധനം വിൽക്കുക, രാത്രി ഷട്ടർ അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുക, ഇതിനാണോ അല്ല നമ്മളെ പഠിച്ചത്? അല്ല. ഇസ്ലാമിൽ ഉണ്ടാകുക, ഈ ദീനിൽ നീ ജീവിക്കുന്ന സന്ദർഭത്തിൽ അഭിപ്രായ വ്യത്യാസം നീ കാണും. അപ്പൊ അതിലേതാണ് ഹക്ക് എന്ന് കണ്ടെത്താൻ നീ പരിശ്രമിക്കണം. അത് അള്ളാഹു നിന്നെ ഏൽപ്പിച്ച ബാധ്യതയാണ്. ഒരാൾ അത് മടുത്തിട്ട് ഏഹ് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ഇറങ്ങിപ്പോയാലോ, അവൻ തന്നെ എന്റെ ഉപദ്രവം.
ഇഷ്ടമുള്ളവൻ ഈമാൻ സ്വീകരിക്കട്ടെ, ഇഷ്ടമില്ലാത്തവൻ തള്ളിക്കളയട്ടെ. അള്ളാഹു ഇത് ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത് നിന്നെ പരീക്ഷിക്കാനാണ്, നിനക്ക് മടുക്കാൻ പാടില്ല. ഇതിനാണ് അള്ളാഹു നമ്മളവിടെ പഠിച്ചത്. ഇതിന് പ്രതിഫലമായി ലഭിക്കുന്നത് എന്താ? ഹക്ക് മിക്ക വിഷയത്തിലും വ്യക്തമാണ്. ഹക്ക് ഒരാൾ അന്വേഷിച്ചാൽ കണ്ടെത്താൻ എളുപ്പമുള്ള രൂപത്തിൽ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് ഇതാ പ്രകാശപൂരിതമായ ഒരു വഴിയിലാണ്, അതിലെ രാത്രികൾ പോലും പകലുകൾ പോലെ പ്രശോഭിതമാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, നശിച്ചുപോയവനല്ലാതെ ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. ആരവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. നീ ഒന്ന് അന്വേഷിച്ചാൽ, കുറച്ചു നേരം പണിയെടുത്താൽ ഹക്ക് കണ്ടെത്താൻ നിനക്ക് സാധിക്കും. ആൾക്കാർ ചോദിച്ച് മനസ്സിലാക്കുക, അറിവുള്ള ആൾക്കാർ ചോദിച്ചു കണ്ടെത്തുക, വായിച്ചു മനസ്സിലാക്കുക, ഇങ്ങനെ പല വഴികളുണ്ട്. അതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം നിനക്ക് വേണേന്താനും എന്ന് പറഞ്ഞാൽ എത്ര മോശമായ കച്ചവടത്തിനാണ് നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞാനൊരു പണിയെടുക്കൂല, അന്ന് എനിക്ക് സ്വർഗത്തിലട്ട സീറ്റും വേണം. സഹോദര, സ്വർഗം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായിക്കൊണ്ടാണ്. അതിനെ നിസ്സാരവൽക്കരിക്കാൻ നമ്മുടെ വാക്കുകൾ കാരണമായി തീരരുത്. അപ്പൊ അതാണ് സഹോദരങ്ങളെ അഭിപ്രായ വ്യത്യാസ അഞ്ചാമത്തെ കാര്യം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് ഒരു വിഷയത്തിലും തോന്നിയത് സ്വീകരിക്കരുത്. ചില ആൾക്കാർ എന്തു ചോദിച്ചാലും ഒരു പറയും, ഇതിപ്പോ നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, നിങ്ങൾക്ക് ഏതാ വേണമെങ്കിൽ ചെയ്തോ, അങ്ങനെ ഒരു ഏതാ വേണമെങ്കിൽ ചെയ്തോ എന്നുള്ള ഇസ്ലാമില്ല. ഇങ്ങനെ അഭിപ്രായം ഉണ്ട്, ഇങ്ങനെ അഭിപ്രായം ഉണ്ട്, ഇതിൽ ഇതാണ് ശരിയെന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെ ശരിയേത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക എന്നതല്ലാതെ അഭിപ്രായ വ്യത്യാസം പറയാൻ തുടങ്ങി ഇതിലെല്ലാത്തിലെ അഭിപ്രായം. അദ്ദേഹം ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ അയാളോട് എന്തു ചോദിച്ചാൽ അയാൾ പറയും ഫീഹി ഖൗലാൻ, ഇല്ലാണ്ട് അഭിപ്രായമുണ്ട്. അയാൾ മിക്കവാറും അയാളുടെ മദ്ഹബിലുള്ള രണ്ട് പണ്ഡിതന്മാരുടെ വാക്കാണ് സ്വീകരിക്കുക. ഒരു തവണ നോക്കിയപ്പോ ഈ രണ്ട് പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായം. അപ്പൊ അയാൾ പറഞ്ഞു രണ്ടുടുത്തോ, ഇതും കുറച്ച് ചെയ്തോ അതും കുറച്ച് ചെയ്തോ. ഇങ്ങനെ തോന്നുന്നത് പോലെ ദീനിൽ നിയമങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് എന്തു ചോദിച്ചാലും, ഒരു കച്ചവടക്കാരൻ, ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ചോദിക്കുന്നത് കേൾക്കാൻ കാത്തിക്കണം, എല്ലാ ഹലാലായി കൊടുക്കാൻ. കച്ചവടക്കാർ ഇത് പറ്റുമോ അത് പറ്റുമോ എന്ന് ചോദിച്ചു ഏക്ക് പറ്റുമോ, എന്താ ഇത്ര ചോദിക്കാൻ മാത്രം. ഒരുത്തൻ അവന്റെ ദീനിന്റെ കാര്യത്തിൽ ഹലാലായത് തിന്നണല്ലോ എന്നുള്ള പേടി കാരണം ചോദിക്കുന്നതായിരിക്കും. എന്തും അനുവദിക്കാൻ നിൽക്കുന്ന ആളുകൾ, വേറെ ചില ആൾക്കാരോ എന്തും ഹറാമാക്കാൻ നിൽക്കുന്ന ആളുകൾ. അവനോട് ചോദിച്ചാൽ ദുനിയാവിൽ ഹറാമായിട്ടല്ലാതെ കുറച്ച് സാധനം കിട്ടുള്ളൂ, ചായ ഹറാമാണ്, പൊറോട്ട ഹറാമാണ്, അത് ഹറാമാണ്, ഇത് ഹറാമാണ്, എല്ലാം ഹറാമാണ്. തെളിവന്റെ ആരോഗ്യ മാസിക. അപ്പൊ ഇങ്ങനെ ദീനിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആളുകളെ തോന്നിയ അഭിപ്രായങ്ങളിലേക്ക് തള്ളിവിടുക എന്നത് പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ അതിൽ ശരിയായ അഭിപ്രായം കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുക, അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടുപേരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്, അനുവദിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടാളുകൾക്കിടയിൽ ഉണ്ടായാൽ അവർക്കിടയിൽ പരസ്പരം അകൽച്ചയും ദേഷ്യവും വെറുപ്പും ഉണ്ടാകണമെന്നില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിൽ അനുവദിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടാളുകൾക്കിടയിൽ ഉണ്ടായാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില മസ്അലകൾ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. അഹ്ലു സുന്നത്തിലെ ഒരു വിഭാഗം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു വിഭാഗം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള ദീനിലെ വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളിൽ ഒരാൾ ഒരു അഭിപ്രായം സ്വീകരിച്ചു, മറ്റൊരാൾ മറ്റൊരു അഭിപ്രായം സ്വീകരിച്ചു, ഇതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ പരസ്പരം പ്രശ്നമുണ്ടാക്കേണ്ടതില്ല, പരസ്പരം അകലേണ്ടതില്ല. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അതിന് മനോഹരമായ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ രണ്ട് അഭിപ്രായം ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരു കാര്യത്തിൽ ഒന്നിക്കുന്നുണ്ട്. ഞാനും തേടുന്നത് ഹക്കാണ്, നീയും തേടുന്നത് ഹക്കാണ്. ഞാനും ഇബാദത്ത് ചെയ്യുന്നത് എന്റെ റബ്ബിനെയാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, നീയും അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രണ്ടുപേരുടെ ഉദ്ദേശം ഒന്നാണ്, നമ്മുടെ അഭിപ്രായം രണ്ടാണെങ്കിലും. ഇത് പലപ്പോഴും പലരും മറക്കാറുള്ള കാര്യമാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ചില ആളുകൾ ചോദിക്കും, എനിക്ക് അള്ളാനെ പേടിയില്ലേ, നാട്ടുകാരെ പേടിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. സഹോദര, നീ പേടിക്കുന്ന അള്ളാനെ തന്നെയാണ് എല്ലാവരും പേടിക്കുന്നത്. അങ്ങനെ ഒരാളുടെ നീയത്തിനെ ആക്ഷേപിക്കുകയോ അയാളുടെ ഉദ്ദേശങ്ങളെ കുറ്റം പറയുകയോ ചെയ്യാൻ പാടില്ല. ഇമാം അഷ്-ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് യൂനുസ് സദഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ റഅയ്തു അഖല മിന അഷ്-ഷാഫിഈ, ഷാഫിഈയേക്കാൾ, ഇമാം അഷ്-ഷാഫിഈയേക്കാൾ ബുദ്ധിയുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. നാദർതുഹു യൗമൻ ഫീ മസ്അല, ഞാൻ ഒരു ദിവസം അദ്ദേഹവുമായി ഒരു വിഷയത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ട ഒരു ദിവസം, ഒരു വിഷയത്തിൽ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിഷയത്തിൽ ചർച്ച ചെയ്തു. സുമ്മഫ്തറഖ്നാ, അങ്ങനെ ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളിലായിക്കൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഇമാം ഷാഫിഈയുടെ അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായം, എൻ്റെ അഭിപ്രായമല്ല ഇമാം ഷാഫിഈയുടെ അഭിപ്രായം. അങ്ങനെയാണ് ഞങ്ങൾ പിരിഞ്ഞുപോയത്. വലഖിയനി, അങ്ങനെ അദ്ദേഹം പിന്നീടൊരിക്കൽ എന്നെ കണ്ടുമുട്ടി. ഫഅഖദ ബിയദി, അപ്പോൾ അദ്ദേഹം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, യാ അബാ മൂസ അലാ യസ്തഖീമു അൻ നകൂന ഇഖ്വാനൻ വഇൻ ലം നത്തഫിഖ് ഫീ മസ്അല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കിടയിൽ യോജിപ്പില്ലെങ്കിലും പരസ്പര സഹോദരങ്ങളായി നിൽക്കാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഷ്-ഷാഫിഈ റഹിമഹുല്ലാഹു തആല അദ്ദേഹം എൻ്റെ കൈ വന്ന് ഇങ്ങോട്ട് പിടിച്ചു. ഇന്ന് നടക്കും ആൾക്കാരുടെ ഇത്, നമ്മളൊരു അഭിപ്രായം പറഞ്ഞു, അതിൻ്റെ ആ അഭിപ്രായം പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായമായിരിക്കും, അതിനെങ്ങാനും എതിരായി വേറൊരുത്തം പറഞ്ഞാൽ ഓൻ അഹ്ലു സുന്നത്ത് നിന്ന് പുറത്താണ്, സലഫിയല്ല, ഓൻ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ്, ഓൻ അവൻ്റെ ആളാണ്. സഹോദര, ഇത് ഉലമാക്കൾക്കുള്ള അഭിപ്രായങ്ങൾ ഒന്നാണ്, ദീനിലെ മസ്അല അവിടെ നിൽക്കട്ടെ. ചിലപ്പോൾ പലപ്പോഴും ചില ആളുകൾ ആൾക്കാരെ കുറിച്ച് വരെയുള്ള വിഷയങ്ങളിൽ ദീനിലെ മസ്അല അവിടെ നിൽക്കട്ടെ, ദീനിലെ മസ്അല ഖുർആനും ഹദീസുമാണ്. ചിലപ്പോൾ വ്യക്തികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഒരു ഷെയ്ഖ് ആ മറ്റേ ഷെയ്ഖിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും, വേറൊരു ഷെയ്ഖിന്റെ അഭിപ്രായം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. രണ്ടുപേരും അഹ്ലു സുന്നത്തിൽ പെട്ട ആൾക്കാരാണ്. ഒരാൾ ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിച്ചു, അതാ പിന്നെ ബാക്കിയുള്ള നാട്ടുകാർ മുഴുവൻ തന്നെ സ്വീകരിക്കണം. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവനെ വെറുതെ വിടൂല, സ്വീകരിച്ചാലോ അവൻ പിന്നെ ആലിമുൽ അല്ലാമയായി. എങ്ങനെയാണ് സഹോദര ഇത് ദീനാവുക? അപ്പൊ ദീനിലെ വിഷയങ്ങളിൽ അള്ളാഹു അനുവദിച്ച അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കിടയിൽ ഉണ്ടായാൽ അതിൻ്റെ പേരിൽ ഒരു മനപ്രയാസവും സഹോദരങ്ങൾ നമുക്കുണ്ടാവരുത്. ഇത് സലഫികൾ നന്നായി പഠിക്കണം. നമ്മളിൽ ചിലർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഹഖിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ചിലർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്ന് സഹിക്കാനേ പറ്റൂല. എല്ലാത്തിലും ഒരു അഭിപ്രായം, അത് ഉണ്ടാവുകയില്ല. എൻ്റെ ബുദ്ധിയല്ല നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നെ നമ്മളിൽ ഒരാൾക്ക് ചിലപ്പോൾ ബുദ്ധി കൂടുതലായിരിക്കും, ബുദ്ധി കുറവായിരിക്കും. ഞാൻ മനസ്സിലാക്കിയതായിരിക്കില്ല നിങ്ങൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഞാൻ കാണാത്ത തെളിവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനത് കണ്ടിട്ടുണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ഉണ്ടായിക്കൂടെ. അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലാക്കാതെ ഈ രൂപത്തിൽ തിരക്കുകൂട്ടുന്നവർ അത് യഥാർത്ഥത്തിൽ വലിയ അബദ്ധങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞ ഒരു മനോഹരമായ വാക്ക് ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, വവുഖൂഉൽ ഇഖ്തിലാഫി ബൈനന്നാസി അംറുൻ ളറൂരി, മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നത് ഉറപ്പായും സംഭവിക്കുന്ന കാര്യമാണ്, അത് തടയാൻ സാധിക്കുകയില്ല. ലാബുദ്ദ മിൻഹു ലിതഫാവുതി ഇറാദതിഹിം വഅഫ്ഹാമിഹിം വഖുവ ഇദ്രാകിഹിം, മനുഷ്യർക്കിടയിൽ അവരുടെ ബുദ്ധിയിൽ വ്യത്യാസമുള്ളതുകൊണ്ട്, അവരുടെ വിജ്ഞാനത്തിൽ വ്യത്യാസമുള്ളതുകൊണ്ട്, അവർക്ക് അവരുടെ ഉദ്ദേശങ്ങളിൽ വ്യത്യാസമുള്ളതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കുക എന്നത് എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കും. വലാകിന്നൽ മസ്മൂമ ബഗ്യു ബഅദിഹിം അലാ ബഅദിൻ വഉദ്വാനുഹു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആക്ഷേപിച്ചിട്ടുള്ളത് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പരസ്പരം അതിക്രമം ചെയ്യുകയും പരസ്പരം ഉപദ്രവിക്കുകയും പരസ്പരം ശത്രുത വെച്ചു പുലർത്തുകയും ചെയ്യുന്നതാണ്. എല്ലാവരും പറയുന്നത് സലഫി അഖീദയായിരിക്കും, അഹ്ലു സുന്നത്തിന്റെ അഖീദയായിരിക്കും, ഒരു വിഷയത്തിൽ യോജിപ്പില്ല, അതോടുകൂടി ആകെ പ്രശ്നമായി. ചില മസ്ജിദുകളിൽ സുബ്ഹാനല്ലാഹ് കൊലപാതകങ്ങൾ വരെ നടന്ന മസ്ജിദുകളുണ്ട്. ഇങ്ങനത്തെ വിഷയങ്ങളുടെ പേര് ഉണ്ടായിട്ടുണ്ട്. പണ്ഡിതന്മാർ ചില പറഞ്ഞ കയ്യവിടെ കെട്ടണം എന്നുള്ള വിഷയത്തിൽ മസ്ജിദിന്റെ ഉള്ളിൽ കത്തിക്കുത്തു വരെ നടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ. നോക്കണം സഹോദരങ്ങളെ, എത്ര സങ്കടകരമാണ് ഈ ഇത്തരം കാര്യങ്ങൾ. ചിലപ്പോൾ ഇതും കൂടി ആയിരിക്കില്ല, ദീനൊക്കെ നിൽക്കട്ടെ, പിന്നെ നാട്ടിലെ മസ്ജിദിലെ കമ്മിറ്റി ആയിരിക്കും, കമ്മിറ്റിയിൽ പടി രണ്ടെണ്ണം വേണോ അല്ല മൂന്നെണ്ണം വെക്കണോ, ഒരഭിപ്രായ വ്യത്യാസമായി. കമ്മിറ്റിയിൽ ചർച്ചയായി, ഒരുത്തമ്പർ രണ്ടെണ്ണം പോരെ, ഇട്ടാൽ മൂന്നെണ്ണം വേണം. ആദ്യമ്മ പ്രശ്നമായി, പിന്നെ തർക്കമായി, പിന്നെ അവൻ കണ്ടു കഴിഞ്ഞാൽ മറ്റവനെ ഇഷ്ടപ്പെടുന്നില്ല. ചെറിയ പ്രശ്നങ്ങൾ, സുബ്ഹാനല്ലാഹ്, ആളുകൾ പലപ്പോഴും ചിലരുടെ ഹൃദയങ്ങൾ വല്ലാതെ കുടുസായി പോവാണ്. ഇവിടെ ഹൃദയം വിശാലമുള്ളതാകട്ടെ. ചെറിയ വിഷയങ്ങളിൽ ഇങ്ങനെ കടുംപിടുത്തം കാണിക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിന് ഉപദ്രവകരമായിട്ടാണ് തീരുക. ദീനിന്റെ വിഷയങ്ങൾ വരെ ഞാൻ ഒഴിവാക്കി അതിന്റെ താഴത്തുള്ള വിഷയമാണ് ഇപ്പൊ പറയുന്നത്. അഭിപ്രായ വ്യത്യാസം എന്നത് താങ്ങാൻ സാധിക്കാത്ത ആളുകൾ. ഇബ്നു ഖയ്യിം പറയാൻ, വലാകിൻ ഇദാ കാനൽ അസ്ലു വാഹിദൻ വൽ ഗായത്തുൽ മത്ലൂബത്തു വാഹിദതൻ വത്തരീഖുൽ മസ്ലൂകത്തു വാഹിദതൻ ലം യകദ് യഖ ഇഖ്തിലാഫ്. മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, പിന്നെ അഭിപ്രായ വ്യത്യാസത്തിലായ ആളുകൾ അവരുടെ അടിസ്ഥാനം ഒന്നാണ് എങ്കിൽ, അവരുടെ ഉദ്ദേശം ഒന്നാണ് എങ്കിൽ, അവരുടെ മാർഗം ഒന്നാണ് എങ്കിൽ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയേയില്ല. ഇനി ഉണ്ടായാൽ തന്നെയും അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. മൂന്ന് കാര്യം പറഞ്ഞു, നന്നായി ശ്രദ്ധിക്കുക. ഈ മൂന്ന് കാര്യം ഒന്നാണെങ്കിൽ സഹോദര പരസ്പരം പ്രശ്നം ഉണ്ടാക്കേണ്ടയില്ല. മൂന്ന് കാര്യം. ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞു, അൽ അസ്ലുൽ ഫഇന്നൽ അസ്ല അല്ലദീ ബനവ അലൈഹി വാഹിദുൻ വഹുവ കിതാബുല്ലാഹി വസുന്നതു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരവരുടെ ദീനിനെ അടിത്തറയായി കാണുന്നത് ഖുർആനും സുന്നത്തുമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. ഞാനും നീ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. നീ പറയുന്നത് എന്താണ്? എന്റെ ഹവക്ക് പറ്റുന്നില്ല എന്നാണോ? എന്റെ ദേഹേച്ഛക്ക് പറ്റുന്നില്ല? നാട്ടിലെ സ്വഭാവം എങ്ങനെയാണെന്നാണോ? എന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിക്ക് യോജിച്ചതല്ല എന്നാണോ? എന്റെ കക്ഷിക്ക് യോജിച്ചതല്ല എന്നാണോ? ശരി, ആ അഭിപ്രായ വ്യത്യാസം പാടില്ലാത്തതാണ്. എന്നാൽ നീ പറയുന്നത് ഖുർആനിലെ തെളിവാണ്, ഹദീസിലെ തെളിവാണ്. ഞാനും പറയുന്നത് തന്നെയാണ്. നമ്മൾ രണ്ടുപേരുടെയും അടിസ്ഥാനം ഒന്നാണ്. കഴിഞ്ഞില്ല, രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, വൽ ഖസ്ദു വാഹിദുൻ വഹുവ താഅത്തുല്ലാഹി വറസൂലു വഹുവ താഅത്തുല്ലാഹി വറസൂലി. രണ്ടുപേരുടെയും ഉദ്ദേശം ഒന്നാണ്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കലാണ്. നിന്റെ അഭിപ്രായം ഞാൻ സ്വീകരിക്കാത്ത എന്തുകൊണ്ടാണ്? എനിക്ക് മനസ്സിലായത് അള്ളാഹുവും റസൂലും അവന്റെ ഖുർആനിലും ഹദീസിലും പറഞ്ഞ നിയമം ഈ അഭിപ്രായമാണെന്നാണ്. എനിക്കത് മനസ്സിലായതുകൊണ്ടാണ്, അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാനും ഇത് ചെയ്യുന്നത്, നീയും അത് തന്നെയാണ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും ഉദ്ദേശം ഒന്നാണ്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, വത്തരീഖു വാഹിദുൻ വഹുവ അന്നദറു ഫീ അദില്ലത്തിൽ ഖുർആനി വസ്സുന്നതി വതഖ്ദീമുഹ അലാ കുല്ലി ഖൗലിൻ വറയ്യിൻ വഖിയാസിൻ വദൗഖിൻ വസിയാസ. അവരുടെ രണ്ടുപേരുടെയും മാർഗവും ഒന്നാണ്. എന്താ മാർഗം? ഖുർആനിലും സുന്നത്തിലും പരിശോധിക്കുക. അതിലുള്ള അഭിപ്രായം എന്താണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നോ അത് ആരുടെ അഭിപ്രായത്തെക്കാളും ഞാൻ മുന്തിക്കും. ഇതാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ നമുക്കിടെ പ്രശ്നം ഉണ്ടാവരുത് ഏതു വിഷയത്തിലും. എന്റെ തെളിവ് ഖുർആനും സുന്നത്തുമാണ്. ഞാൻ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഖുർആനും സുന്നത്തും പരിശോധിച്ചുകൊണ്ടാണ് തെളിവ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നീയും ഇതേപോലെ തന്നെയാണ് എങ്കിൽ നമുക്കിടെ പ്രശ്നം ഉണ്ടാവേണ്ടതില്ല, എങ്കിൽ നമുക്കിടയിൽ പ്രശ്നമുണ്ടാകേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഇബ്നു ഖയ്യിം പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് ഉണ്ടാവില്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഉപദ്രവം ചെയ്യില്ല. ഈ പറഞ്ഞ കാര്യം സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആറാമത്തെ അടിസ്ഥാനമാണ്. ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം. അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾ കുറച്ച് സമയം ഞാൻ അധികം എടുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ കൂടി ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുക. ഏഴാമത്തെ പാഠം സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നമുക്ക് എതിരഭിപ്രായം പറയുന്നവർ അവരെ തിരുത്താൻ രണ്ടു വഴികളുണ്ട് ഇസ്ലാമിൽ. നമുക്ക് എതിരായ ഒരു അഭിപ്രായം പറഞ്ഞ മനുഷ്യൻ, അയാളെ തിരുത്താൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രണ്ട് മാർഗങ്ങളാണ്. ഒന്നാമത്തെ മാർഗം, അയാളെ അനുനയത്തിൽ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി, അയാളെ സ്നേഹത്തോടുകൂടി ഉപദേശിച്ച്, അയാളെ അടുപ്പിച്ച് അയാൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ അവിടുത്തെ രീതികളിൽ പ്രധാനപ്പെട്ട ഒരു രൂപം അതാണ്. തെറ്റുപറ്റിയ ആളുകളെ റസൂൽ തിരുത്തിയിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മുആവിയത്ത് ഇബ്നുൽ ഹകം സുലമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അദ്ദേഹം ഒരിക്കൽ നിസ്കാരത്തിന് വന്നു, നിസ്കാരത്തിന് കൈകെട്ടി. അപ്പോൾ ഒരാളങ്ങ് തുമ്മി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യർഹമുക്കല്ലാഹ്, നിസ്കാരത്തിൽ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ, ഇദ്ദേഹം നിസ്കാരത്തിൽ സംസാരിച്ചത് കേട്ടപ്പോൾ നിസ്കാരത്തിലുള്ള മറ്റു സഹാബിമാർ അവരിങ്ങനെ ഇദ്ദേഹത്തെ നോക്കാൻ തുടങ്ങി. ഇക്കാര്യത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. ഇവരെല്ലാവരും നോക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു, എന്തിനാ എന്നെ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അവരുടെ തുടയിൽ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. നിസ്കാരം കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇതാ ഈ നിസ്കാരം, ഇതിൽ നമ്മൾ പരസ്പരം മനുഷ്യന്മാരെ സംസാരമൊന്നും പാടില്ല, ഇതിൽ ഖുർആൻ പാരായണവും ദിക്റും ദുആവുമാണുള്ളത്. പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല ഒരു അധ്യാപകനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവിടുന്ന് എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ ആക്ഷേപിച്ചില്ല, എന്നെ ആട്ടിവിട്ടില്ല. നമ്മളെ മസ്ജിദിൽ എങ്ങാനാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും കഥ? എന്തായിരിക്കും ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പുകില്? ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ, നമ്മൾ ആ സ്ഥാനത്താണെങ്കിൽ ആലോചിച്ചോട്ടെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദിൽ, നിങ്ങൾ പലരും കേട്ടിട്ടുള്ള സംഭവമാണത്, ഒരു അറാബി വന്ന് മൂത്രമൊഴിച്ചു. സഹാബികൾ അപ്പുറത്ത് നിന്ന് ഒച്ചയുണ്ടാക്കിയുള്ള നിർത്താൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅൂ, നിങ്ങൾ വെറുതെ വിട്ടേക്ക്, മൂത്രമൊഴിക്കട്ടെ. അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, മേലെ വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ മസ്ജിദുകൾ, അത് അള്ളാഹുവിനുള്ള ദിക്റിനും ഖുർആൻ പാരായണത്തിനും നിസ്കാരത്തിനും വേണ്ടിയൊക്കെ പണി ഉണ്ടാക്കിയതാണ്. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ അങ്ങനെ ഉപദേശിച്ചു വിട്ടു. അയാൾ പിന്നീട് പ്രാർത്ഥിക്കുകയുണ്ട്. അയാൾ പറഞ്ഞു, അല്ലാഹുമ്മർഹംനി വ മുഹമ്മദ വലാ തർഹം മഅനാ അഹദ. അല്ലാഹുവേ, നീ എനിക്കും മുഹമ്മദിനും കാരുണ്യം ചൊരിയണേ, വേറൊരാൾക്കും കാരുണ്യം ചൊരിയരുതേ. അയാളിൽ റസൂലുള്ളയുടെ സ്വഭാവം ഉണ്ടാക്കിയ മാറ്റം നോക്കൂ നിങ്ങൾ. നമ്മൾ മസ്ജിദിലേക്ക് കയറി വന്ന എവിടെയെങ്കിലും മൂത്രത്തിന്റെ തുള്ളി കണ്ടാൽ മതി, അയാൾക്ക് അസുഖമുണ്ടോ എന്ന് പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അസുഖമുള്ള ആളായിരിക്കും, മൂത്രവാർച്ചുള്ള വയസ്സായ ആളായിരിക്കും, പ്രശ്നങ്ങളുള്ള ആളായി, പ്രയാസമുള്ള ആളായിരിക്കും, കുട്ടിയായിരിക്കാം. ആരാവിടെ മൂത്രയിച്ച അള്ളാഹ് ശപിക്കട്ടെ അവനെ, മൂത്രയിക്ക് മസ്ജിദിൽ കയറി മൂത്രയിച്ച ആളാരാണ്? ദുനിയാ ഖിയാമത്ത് നാൾ അന്ന് അവിടെ ഉണ്ടാക്കും ചില ആൾക്കാർ. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ തിരുത്താനുള്ള ഒരു വഴി നല്ലംപോലെ ഉപദേശിച്ചു കൊടുക്കലാണ്. അത് പലപ്പോഴും വളരെ ഫലപ്രദമായിരിക്കും, പല സന്ദർഭത്തിലും അതായിരിക്കും കൂടുതൽ ഫലപ്രദം. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്ന മറ്റൊരു വഴിയുണ്ട്. അത് ഹജറിന്റെ വഴിയാണ്, കുറച്ച് ശക്തമായ പരുഷമായ വഴി. അത് സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എതിരഭിപ്രായമുള്ളവർ അവരെ തിരുത്താൻ രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി സൗമ്യതയുടെ എളുപ്പമുള്ള മാർഗമാണ്, അവരെ അടുപ്പിച്ചുകൊണ്ടും അവരെ നല്ല രൂപത്തിൽ നസീഹത്ത് നൽകിക്കൊണ്ടും തിരുത്തി കൊടുക്കുക എന്നതാണ്. രണ്ടാമത്തെ വഴി കുറച്ച് ശക്തമായി തന്നെ അവരെ തിരുത്തുക എന്നതാണ്. ചിലപ്പോൾ അവരോട് സംസാരിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം ഇരുത്തുന്നത് നിർത്തിക്കൊണ്ട് അവരുമായുള്ള ബന്ധം കുറച്ചു കാലത്തേക്ക് വിച്ഛേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് സലാം പറയുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഈ രൂപത്തിൽ അവരെ അകറ്റി നിർത്തിക്കൊണ്ട് അവരെ തിരുത്താൻ സാധിക്കും. ഇത് രണ്ടും കാലഘട്ടവും ആളുകളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. എല്ലാ ആളുകളോടും നല്ലപോലെ പറഞ്ഞു മാത്രം ഉപദേശിക്കുക എന്നത് ശരിയല്ല. എല്ലാ ആളുകളോടും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ കടുത്ത പരുഷമായ നിലപാട് സ്വീകരിക്കുക എന്നതും ശരിയല്ല. ഉദാഹരണത്തിന്, വീട്ടിൽ കയറി ചെല്ലാണ്, വീട്ടിൽ കയറി ചെല്ലുന്ന സന്ദർഭത്തിൽ വാപ്പ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്യുന്നത് കണ്ടു, അവർ പരുഷമായി സംസാരിക്കാൻ പറ്റുമോ? പാടില്ല, അവരോട് നല്ല രൂപത്തിൽ സംസാരിക്കണം. അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ്, അബദ്ധത്തിൽ പെട്ടിരിക്കുന്നത്, അയാളോട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ സംസാരിക്കേണ്ട രൂപം വേറെയാണ്. നാട്ടിൽ കുറച്ച് സ്വാധീനമുള്ള സ്ഥാനമുള്ളയാളാണ്, അയാളുടെ അടുക്കലാണ് തെറ്റ് കണ്ടെത്തിയിരിക്കുന്നത്, അയാളോട് പ്രതികരിക്കേണ്ട രൂപം വേറെയാണ്. എല്ലാവരോടും ഒരേപോലെയല്ല. എന്നാൽ ഇതേ സമയം തെറ്റ് കാണുന്നത് നമ്മുടെ അനിയന്റെ അടുത്താണ്. നമ്മളുമായി നല്ല ബന്ധമുള്ളവനാണ്. അവനൊരു തെറ്റ് ചെയ്തു, അവനായിട്ട് ഒന്ന് രണ്ട് ദിവസം മിണ്ടാതിരുന്ന് നോക്കിയാൽ ചിലപ്പോൾ അവനത് അതേപോലെ ഉപേക്ഷിക്കും. അവന് ഉപദേശിക്കേണ്ട കാര്യം തന്നെ ഉണ്ടാവില്ല. രണ്ടു ദിവസം വർത്തമാനം പറയാതിരുന്നാൽ അവൻ സ്വയം തന്നെ ചിലപ്പോൾ തിരുത്തി വരും. ഇങ്ങനെ തെറ്റുകൾ തിരുത്തുന്നത് ഈ രണ്ട് രൂപങ്ങളും ആളുകളുടെ സാഹചര്യവും സ്ഥലവും ഒക്കെ പരിഗണിക്കും. ചിലപ്പോൾ സ്ഥലം പരിഗണിക്കേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഖാദിയാനി എന്ന് പറയുന്ന ഫിത്ന വളരെ കുറവാണ്, തീരില്ല. നാട്ടിൽ ഒരു ഖാദിയാനി എവിടുന്നോ പ്രത്യക്ഷപ്പെട്ടു. അവൻ പ്രത്യക്ഷപ്പെട്ടാൽ അവനെങ്ങനെ നല്ല പോലെ പോയി ഉപദേശിച്ച് അവനെ സ്നേഹിച്ച് തേനൊലിപ്പിച്ച് വർത്തമാനം പറയേണ്ട കാര്യമാണ്? കണ്ടാൽ തന്നെ സലാം പറയേണ്ടതില്ല. അവനെ കണ്ട വർത്തമാനം പറയേണ്ടതില്ല. അവനെ പരമാവധി അകറ്റി നിർത്തുകയും ബഹിഷ്കരിക്കുകയും ചെയ്യണം. അവനെ മാറ്റി നിർത്തണം. കാരണം അവനോട് വർത്തമാനം പറയാം, അവനെ ബഹുമാനിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ വേറുള്ള ആൾക്കാർക്കും കൂടി ഫിത്നയാവും. അവനോട് സംസാരിക്കാനേ പാടില്ല. അവനെ പരിപൂർണമായി അതിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിന് പോകാതെ മടിഞ്ഞ് മദീനയിലിരുന്ന മൂന്നാളുകളുടെ ചരിത്രത്തിൽ അവരെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അവർ തബൂക്കിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സത്യം പറഞ്ഞു, നബിയെ ഞങ്ങൾ മടി കൊണ്ട് വരാതിരുന്നതാണ്, ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് ഒരു ഉദ്റും പറയാനില്ല, മടി കൊണ്ട് നബിയെ വരാതിരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 ദിവസത്തേക്ക് അവരെ ഹജർ ചെയ്തു. ഒരാൾ അവരോട് സംസാരിക്കാൻ പാടില്ല, അവരിങ്ങോട്ട് സംസാരിച്ചാൽ അതിന് മറുപടി തരാനും പാടില്ല, ഒരാളും മിണ്ടാനില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഭൂമി വിശാലമായിട്ടും അവർക്കത് ഇടുങ്ങിയതായി തോന്നി. പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരാൾ സംസാരിക്കുന്നില്ല, ഒരാളും മിണ്ട് തിരുത്താനുള്ള ഒരു രൂപമാണ്. ഇനി ഒരാളും ആ തെറ്റ് ചെയ്യാതിരിക്കാൻ, ഇനി അവർ ആ തെറ്റിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ പ്രതികരിക്കേണ്ടി വരും. ചില ആൾക്കാർ ഇത് രണ്ടും എപ്പോഴും ഒരേപോലെ ആക്കിക്കളയും. ചില ആൾക്കാർ എന്ത് തെറ്റുണ്ടാലും എല്ലാം സോപ്പിട്ട് ഇങ്ങനെ നിൽക്കും എന്താണെങ്കിലും. വേറെ ചില ആളുകൾ അവന് സൗമ്യത എന്നത് അറിയുന്നില്ല, എന്ത് തെറ്റുണ്ടാലും പ്രശ്നം ഉണ്ടാക്കും. ചിലപ്പോൾ അമ്മോശനായിരിക്കും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും മോശം എന്തെങ്കിലും തെറ്റായ ഒരു പുസ്തകം വായിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ദീനിയായ ബുക്ക് തന്നെ ഇരിക്കും, പക്ഷെ അത് ശരിയായ ഒരു പുസ്തകമായിരിക്കില്ല. കയറി ചെല്ലുമ്പോൾ ആപ്പ വായിക്കുന്നത് ഈ ബുക്കാണ്, ഒരു ഇങ്ങനെ എറിയുന്ന ആളുകളുണ്ട്. അവരുടെ ധാരണ ഒരു വലിയ നന്മയാണ് ചെയ്യുന്നത് എന്നാണ്, വലിയ ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തത്. ബാബാന്റെ കയ്യിൽ നിന്ന് പുസ്തകം എടുത്തിട്ട് വലിച്ചെറിയാന്നുള്ളത് എങ്ങനെ ഇത് തിരുത്തലാവുക? അപ്പൊ ഓരോ സന്ദർഭത്തിനും യോജിച്ച തിരുത്തലിന്റെ രൂപമുണ്ട്. ആ രൂപങ്ങൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, മൂന്ന് കാര്യങ്ങൾ ഹജറിന്റെ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഹജർ ചെയ്യുന്നത് എനിക്ക് ഉപകാരമുണ്ടാക്കുമോ എന്നത് നമ്മൾ പരിശോധിക്കണം. ഒരുത്തനൊരു തെറ്റ് ചെയ്തു, അവനെ അകറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ അവന്റെ ആ തെറ്റ് എനിക്കും പകരാൻ സാധ്യതയുണ്ട്. ഒരുത്തൻ ബിദഅത്തുകാരനാണ്, അവനോട് വർത്തമാനം പറഞ്ഞാൽ ആ ബിദഅത്ത് എന്നെയും കൂടി ബാധിക്കാൻ സാധ്യതയുണ്ട്, എങ്കിൽ അവനെ അകറ്റി നിർത്തണം. കാരണം നീ അവന്റെ ഒപ്പം നടന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതുപോലെയാണ്, ഉലൈലൂദുന്ന ആ കൊല്ലനെ പോലെയാണ് മോശം കൂട്ടുകാരന്റെ ഉപമ. അവന്റെ അരികിൽ പോയിരുന്നാൽ ഒന്നല്ലെങ്കിൽ വസ്ത്രം കരിയും, അതല്ലെങ്കിൽ ഒരു മോശമായ മണം അവന്റെ അരികിൽ നിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. അപ്പൊ ഇവന്റെ അരികിൽ പോയിരുന്നാൽ എനിക്ക് തന്നെ എന്റെ ദീനിന് ഉപദ്രവമാകുമോ എന്ന പേടി നിനക്കുണ്ട് എങ്കിൽ അവന്റെ അരികിൽ നിന്ന് നീ വിട്ടു നിൽക്കുക. എന്നാൽ നിനക്ക് അങ്ങനെ ഒരു പേടിയില്ല, അവനെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റും, അതിനുള്ള അയൽവ് നിനക്കുണ്ട് എന്ന് നിനക്ക് ബോധ്യമുണ്ട് എങ്കിൽ ചിലപ്പോൾ നിനക്ക് അവിടെ ഇരിക്കാം, അയാൾ സംസാരിക്കാം. രണ്ടാമത്തെ കാര്യം നീ ശ്രദ്ധിക്കേണ്ടത്, സഹോദരങ്ങളെ, ഒരാളെ അകറ്റി നിർത്തുമ്പോൾ അയാൾക്ക് ഇത് ഉപകാരപ്പെടുമോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില ആളുകൾ ചിലപ്പോൾ അവരെ അകറ്റി നിർത്തുന്നതായിരിക്കും അവരെ തെറ്റുകളിൽ നിന്ന് തിരുത്താൻ പെട്ടെന്ന് കാരണമാവുക. ഉദാഹരണത്തിന് അനിയൻ, അതല്ലെങ്കിൽ ഭാര്യ, അവരുമായി നല്ല സ്നേഹബന്ധത്തിലാണ്, നല്ല ബന്ധത്തിലാണ്, അവരൊരു തെറ്റ് ചെയ്തു. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവരെ നിങ്ങൾ കിടപ്പറയിൽ ബഹിഷ്കരിക്കുക. പണ്ഡിതന്മാർ വിശദീകരിച്ചുലെ, ഭാര്യ ഒരു തെറ്റ് ചെയ്താൽ ആദ്യത്തെ പടിയായി അവളിൽ നിന്ന് അവൾ കിടക്കുന്നത് അവളെ ഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കാതെ തിരിഞ്ഞെടുക്കുക, എന്നിട്ട് നന്നായില്ലെങ്കിൽ കിടക്കമെന്ന് മാറിക്കിടക്കുക, എന്നിട്ട് നന്നായില്ലെങ്കിൽ റൂമെന്ന് മാറിക്കിടക്കുക. തിരുത്തുന്ന രൂപമാണത്.
ചിലപ്പോൾ നല്ലപോലെ ഉപദേശിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ ഉപദേശിച്ചാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന തെറ്റാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇരുത്തേണ്ടി വരും. അപ്പോൾ സഹോദരങ്ങളെ, ഈ പറയുന്ന തിരുത്തപ്പെടുന്നയാൾ, ആ നമ്മൾ അകറ്റി നിർത്താൻ പോകുന്നയാൾ, അയാൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടാവുമോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ ചില ആളുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഉപകാരപ്പെടും, ചില ആൾക്കാർക്ക് ഉപകാരപ്പെടില്ല. ചില ആൾക്കാരെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ അകറ്റിർത്തിയാൽ അവൻ കൂടുതൽ വടക്കാവും, അങ്ങനെയാണെങ്കിൽ അവനെ ഹജർ ചെയ്യരുത്. ചില നല്ല പൈസ ഉള്ള ആൾക്കാരാണ്, അവനെ ഇങ്ങനെ ഈ രൂപത്തിൽ എങ്ങാനും അകറ്റിയാൽ ചിലപ്പോൾ അവൻ കൂടുതൽ വടക്കാവും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ അകറ്റി നിർത്തുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഹുവ ഇസ്ലാഹുഹു ലാ ഇത്ലാഫുഹു, അയാളെ നന്നാക്കലാണ് ഉദ്ദേശമല്ലാതെ അയാളെ തകർക്കലല്ല. ചില ആൾക്കാർ ആൾക്കാരെ തിരുത്താൻ തുടങ്ങിയാൽ അവനങ്ങ് നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ, അതല്ല ഉദ്ദേശം. അയാൾ നന്നാവലാണ്, അയാൾ നന്നാവുക എന്നതാണ് ഉദ്ദേശം. ആ ഉദ്ദേശത്തിലായിരിക്കണം അയാളെ അകറ്റി നിർത്തുന്നതും അയാളെ നല്ലപോലെ ഉപദേശിക്കുന്നതും. അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അയാളെ അകറ്റുന്നത് കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഉപകാരമുണ്ടാവുമോ എന്ന കാര്യം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖാദിയാനി, നമ്മുടെ നാട്ടിലൊരു ഖാദിയാനി വന്നു, ഒരുത്തനേ ഉള്ളൂ, അവനെ പോയിട്ട് അങ്ങോട്ട് പോയി സലാം പറയും, ഒന്ന് ചായ വാങ്ങിച്ചു കൊടുക്കുകയും അവൻ്റെ ഒപ്പം ഇരിക്കുകയും അവനോട് വർത്തമാനം പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഫിത്നയാണ്. അതല്ലെങ്കിൽ അതിന് സമയത്ത് ഖാദിയാനിക്ക് മാത്രം ബാധകമല്ല, ഏത് ബിദഅത്താണെങ്കിലും സുന്നത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹം അവർക്കിടയിലേക്ക് ഒരുത്തൊരു ചെറിയ ബിദഅത്തായിട്ട് വന്നു എന്ന് വിചാരിച്ചോ, അവനെ ഇതേ രൂപത്തിൽ ചിലപ്പോൾ അകറ്റിർത്തേണ്ടി വരും. അപ്പൊ സമൂഹത്തിലെ അവസ്ഥകളും മറ്റും പരിഗണിച്ചുകൊണ്ടാണ് ഈ സ്വഭാവത്തിലെ മാറ്റങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ ചിലപ്പോൾ കാണാം, അവന്റെ നാട്ടിൽ ആഗവം മാത്രമേ ഉണ്ടാവുള്ളൂ, ആഗവം മാത്രമേ ഉണ്ടാവുള്ളൂ, അവൻ ഇതങ്ങ് പഠിച്ച് നാട്ടിലേക്ക് അങ്ങ് ചെന്ന് പിന്നെ ഒരു മനുഷ്യനായിട്ട് മിണ്ടാനില്ല, വീട്ടിൽ ഒരാളായിട്ട് മിണ്ടൂല, മസ്ജിദിൽ ഒരാളായിട്ട് മിണ്ടൂല, കടയിൽ ഒരാളായിട്ട് ഒരാളോട് സംസാരിക്കൂല. അവൻ പറയും, ഞാൻ ഇവരെല്ലാവരും ഹജർ ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാട്ടുകാർ അവനെയാണ് ഹജർ ചെയ്തിരിക്കുന്നത്, അവൻ നാട്ടുകാരാണ്, നാട്ടുകാർ അവനെയാണ് ഒഴിവാക്കിക്കുന്നത്. അവനെ കൊണ്ട് ഒരു ഉപകാരമില്ല, അവന്റെ ഹജർ കൊണ്ട് യാതൊരു ഉപകാരമില്ല. അവൻ ആൾക്കാരെ അകറ്റി നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരവും സംഭവിക്കാനില്ല. അങ്ങനെ ചില ആൾക്കാരെ കാണാം. ചില ആൾക്കാർ സുബ്ഹാനല്ലാ എന്തെങ്കിലും ഒരു നന്മ പഠിച്ചാൽ പിന്നെ അതോടുകൂടി അത് ചെയ്യാത്ത നാട്ടുകാരുടെ ഒക്കെ പ്രശ്നം, കുടുംബക്കാരേറ്റ് തെറ്റി, വീട്ടുകാരേറ്റ് തെറ്റി, അയൽവാസികളേറ്റ് തെറ്റി, നാട്ടുകാരേറ്റ് തെറ്റി, എല്ലാവരേറ്റും പ്രശ്നം. സഹോദര, നീ ഒന്ന് ചിന്തിക്കുക, ഇന്നലെ നീ നന്നാവുന്നതിന് മുൻപ് മിഞ്ഞാന്ന് നീ അതേ അവസ്ഥയിലായിരുന്നു. നീ ഇന്ന് ഇവരോട് കാണിക്കുന്ന സ്വഭാവം ഇന്നലെ നിന്നോട് ഈ ആളുകൾ കാണിച്ചിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ആളുകളെ തിരുത്തുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, എട്ടാമത്തെ അടിസ്ഥാനം അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പലയിടത്തും പറഞ്ഞതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ മൂന്ന് വിശേഷണങ്ങൾ. ഒന്ന്, അവർ ജനങ്ങളുടെ കൂട്ടത്തിൽ ദീന് നന്നായി പഠിച്ചവരാണ്. നമ്മൾ അഹ്ലുസുന്നത്താണെന്ന് പറയുന്നു, എന്നിട്ട് ദീന് പഠിക്കുന്നില്ലെങ്കിൽ എന്ത് അർത്ഥമാണ് നമ്മൾ ആ പറയുന്നതിന് പിന്നിലുള്ളത്? നിസ്കാരം എപ്പോഴാണ് മുറിയ അറിയില്ല, നിസ്കാരത്തിൽ ഉള്ള എങ്ങനെ എടുക്കേണ്ടി അറിയില്ല, എങ്ങനെ നിസ്കരിക്കേണ്ട അറിയില്ല, നിസ്കാരത്തിൽ ദിക്റിന്റെ അർത്ഥം എന്താണ് അറിയില്ല. ഇതൊന്നും അറിയില്ലെങ്കിലും അവനാണ് നാട്ടിൽ അഹ്ലുസുന്നത്തിന്റെ സലഫിയത്തിന്റെ നടുക്കണ്ടം. എങ്ങനെയാണ് ഇത് യോജിക്കുക? അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ ഒന്നാമത്തെ വിശദമാണ് സഹോദരങ്ങളെ, എട്ടാമത്തെ അടിസ്ഥാനമായി പറയാനുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ജനങ്ങളിൽ ഏറ്റവും ദീനിനെ കുറിച്ച് അറിവുള്ളവരാണ്, ഒന്ന്. രണ്ട്, ജനങ്ങളിൽ ഏറ്റവും നീതിയുള്ളവരാണ്, അവരിൽ അതിലുള്ളവരാണ്. നിനക്കെതിരെ ഒരാൾ ദുൽമ ചെയ്താലും നീ തിരിച്ച് അവനെതിരെ ദുൽമ ചെയ്യാൻ പാടില്ല. നിനക്കെതിരെ ഒരാൾ ദുൽമ അതിക്രമം കാണിച്ചാൽ തിരിച്ച് അതിക്രമം ചെയ്യരുത്, തിരിച്ച് അതിന് സമാനമായത് നിനക്ക് ചെയ്യാം, അത് നിനക്ക് അനുവാദമുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ ഒരു സലഫിയായ ഒരാളായിരിക്കും, അഹ്ലുസുന്നത്ത് പെട്ടൊരുത്തനായിരിക്കും, അവൻ നിന്നെ ബിദഈന്ന് വിളിച്ചു. ആഹാ, നിന്നെ ബിദഈന്ന് വിളിച്ചോ, എന്നാ അവൻ അതിനൊക്കെ വലിയ ബിദഈയാണ്. അയാൾ ചിലപ്പോൾ സലഫി ആയിരിക്കും, നിന്നെ അയാൾ ബിദഈന്ന് വിളിച്ചിട്ടുണ്ട് എന്നുള്ളൂ. തിരിച്ചു നീ അതിന് പകരം കൊടുക്കേണ്ടത് അയാൾ അതേ പേര് വിളിക്കലാണോ? അല്ല, അയാൾക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ മാത്രം നീ വിളിച്ചാൽ മതി, അതിന് നിനക്ക് വിളിക്കാനുള്ള അർഹതയുണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി. നിന്നോട് ഒരാൾ മോശമായി പെരുമാറിയാൽ തിരിച്ച് അതേപോലെ മോശമായി പെരുമാറാന്നുള്ളതാണോ വേണ്ടത്? അല്ല, നിന്റെ സ്വഭാവം നീ നന്നാക്കണം. ഒരാൾ നിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അയാൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല മറുപടി അയാളുടെ കാര്യത്തിൽ നീ അള്ളാഹനുസരിക്കലാണ്.
അള്ളാഹുന്റെ വാക്ക് അനുസരിക്കലാണ്. സഹോദരങ്ങളെ, അതാണ് രണ്ടാമത്തെ സ്വബദ്. വിശദീകരിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാൻ. മൂന്നാമത്തെ കാര്യം, അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവർ ജനങ്ങളിൽ ഏറ്റവും കാരുണ്യമുള്ളവരായിരിക്കും. അവരുടെ സ്വഭാവങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കാരുണ്യമായിരിക്കും. ജനങ്ങൾക്ക് ഖൈർ വരണം, ജനങ്ങൾക്ക് നന്മ ലഭിക്കണം, ജനങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും അതിനുവേണ്ടി നന്നായി പണിയെടുക്കുന്നവരുമായിരിക്കും അവർ. നമ്മൾ ചിലപ്പോൾ പല ആളുകളും സഹോദരങ്ങളെ വീട്ടിൽ, അയാൾ ഇങ്ങനെയാണ്, എൻ്റെ വീട്ടുകാരിങ്ങനെയാണ്, എൻ്റെ നാട്ടുകാരിങ്ങനെയാണ്, അയൽവാസികൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മളിൽ എത്ര പേർ അവർക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പലരുടെയും ഉത്തരം എന്തായിരിക്കും? പലരെക്കുറിച്ച് നമ്മൾ പരാതി പറയും, അവർക്ക് അല്ലാഹു നീ ഒന്ന് ഹിദായത്ത് കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരിക്കൽ ദൂരപ്രദേശത്ത് ഒരാൾ വന്നു. അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ എന്റെ നാട്ടുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അവരിതാ ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നബിയെ അവരെ ശപിച്ചുകൊണ്ട് താങ്കൾ പ്രാർത്ഥിക്കണേ എന്ന് റസൂലുള്ളയോട് അദ്ദേഹം പറയാൻ, സഹാബികൾ പറയും, ഞങ്ങളത് കണ്ടപ്പോൾ വിചാരിച്ചു ഇതാ ആ നാട്ടുകാർ നശിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവെ നീ അവർക്ക് ഹിദായത്ത് നൽകണേ, അവർക്ക് ഹിദായത്ത് നൽകിക്കൊണ്ട് ഇയാളുടെ കയ്യിലൂടെ നീ അല്ലാഹു അവരെ തിരിച്ചു കൊണ്ടുവരണേ. അല്ലേ, നമ്മൾ ചില ആൾക്കാർ അമ്മക്കെതിരെ എന്തെങ്കിലും ദുൽമ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെ പ്രാർത്ഥന, ശാപ പ്രാർത്ഥന, അവൻ ആരാണ്, അവൻ എന്താണ്, അവൻ എന്താ വിചാരിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നബിയെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. ആ റഹ്മതുൽ ലിൽ ആലമീൻ ആയ റസൂലിന്റെ പിൻഗാമികളാണ് നമ്മൾ. അപ്പൊ അതിന്റെ സ്വഭാവം നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അതുകൊണ്ട് ഇൽമുണ്ടാവുക, ഇൽമുണ്ടായ അഹങ്കാരം ഉണ്ടാവരുത്. ഇൽമുണ്ടായാൽ അതിൽ ഉണ്ടാകണം, നീതി ഉണ്ടാകണം, അതോടൊപ്പം റഹ്മത്ത് ഉണ്ടാകണം. അതാണ് സഹോദരങ്ങളെ എട്ടാമത്തെ കാര്യം. ഒൻപതാമത്തെ കാര്യം, സഹോദര, നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രയുണ്ടായാലും എന്തെല്ലാം ഉണ്ടായാലും ആരൊക്കെ ഹക്കിന്റെ മാർഗത്തിന് എതിരെ സംസാരിച്ചാലും, നീ വർഷങ്ങളോളം ഇരുന്ന് പഠിച്ച ഉസ്താദാണ് അതിന് തെറ്റായി പറയുന്നത് എങ്കിലും ഹക്കാണ് പിൻപറ്റാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. ഹക്കിനെ വിട്ടുകൊണ്ട് ഒരാളെയും നീ മുറുകെ പിടിക്കരുത്, ഒരാളുടെയും വാക്കുകൾക്ക് നീ മുൻഗണന നൽകരുത്. അള്ളാഹുവിന്റെ കലാമിനും റസൂലുള്ളയുടെ സുന്നത്തിനും നീ ഏറ്റവും വലിയ മുൻഗണന നൽകുക. അത് എത്ര വലിയ ആളാണ് നിനക്കെതിരെ സംസാരിക്കുന്നത് എങ്കിലും, ഈ പറഞ്ഞ ആളുകളോ ഇപ്പോൾ സംസാരിക്കുന്നവരോ അല്ലാത്തവരോ ആകട്ടെ, ഖുർആനിനും സുന്നത്തിനും എതിരായി ഒരാൾ സംസാരിച്ചാൽ നീ അവരെ പിൻപറ്റരുത്. ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുക. ഹഖാണ് പിൻപറ്റപ്പെടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്തിഖാറത്തിന്റെ ദുആയിൽ റസൂലുള്ള പഠിപ്പിക്കാൻ എന്താണ് പറയാൻ പറഞ്ഞത്? വഖ്ദുർ ലിയൽ ഖൈറ ഹൈസുകാൻ സുമ്മ അർദിനി ബിഹി, അല്ലാഹുവേ എനിക്ക് ഏറ്റവും നല്ല കാര്യം നീ വിധിക്കണമേ, ഏറ്റവും ശരിയായത് നീ എനിക്ക് വിധിക്കണമേ, എനിക്ക് അതിൽ നീ തൃപ്തി ഉണ്ടാക്കണമേ. ഹഖിനോടൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവമായി മാറണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെയും റസൂലിന്റെയും കാര്യത്തിൽ ഒരാളെയും നിങ്ങൾ അവർക്ക് മുൻപിൽ വെക്കാൻ പാടില്ല. അല്ലാഹുവിനെയും റസൂലിനെയും ഒരു രൂപത്തിലും നിങ്ങൾ മുൻകടക്കാൻ പാടില്ല. അവർക്ക് പിന്നിൽ മാത്രമേ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ. അല്ലാഹുവിനും റസൂലിനും എതിരായി ആര് സംസാരിച്ചാലും, ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ആർ അല്ലാഹുവിന്റെ ദീനിലെ ഹഖ് സ്വീകരിക്കാനുള്ള മനസ്സുമായി നടക്കുന്നു, അവൻ ഹഖ് അൽ അഖ്ദു ബിൽ ഹഖ് ഹൈസു കാന വമഅ മൻ കാന വലൗ കാന മഅ മൻ യുബ്ഗിദുഹു വയുആദി, തന്റെ ശത്രുവിന്റെ അരികിലാണ് സത്യമെങ്കിലും അത് സ്വീകരിക്കാനുള്ള മനസ്സുമായി നടക്കുന്നവൻ, അവനാണ് അല്ലാഹു ഹിദായത്ത് നൽകിയിട്ടുള്ളത്. എന്റെ ശത്രുവാണ് ഹക്ക് പറഞ്ഞത് എങ്കിലും അത് പിൻപറ്റാൻ എനിക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ആ രൂപത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പരിവർത്തിപ്പിക്കണം. അവസാനമായി പത്താമത് പറയാനുള്ളത് ഞാൻ തലക്കെട്ട് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഹക്കിലേക്ക് എത്തിപ്പെടാനുള്ള ഒരേ ഒരു വഴി ഖുർആനും സുന്നത്തും സലഫിന്റെ മാർഗത്തിൽ പിൻപറ്റലാണ്. സലഫുകൾ, സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവരെങ്ങനെ ദീൻ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക. ആരെല്ലാം അതിനെതിരെ പറഞ്ഞാലും, അവർ എത്രയധികം ഉണ്ട് എങ്കിലും, അവർ എത്ര വലിയ കൂട്ടമാണ് എങ്കിലും, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീനിനെ മുറുകെ പിടിക്കാൻ യാതൊരു മടിയുമില്ലാതെ അതിന് മുൻപന്തിയിൽ നിൽക്കുന്നവരായി നമ്മൾ മാറുക എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.